ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ചില സ്ത്രീകളുടെ പേരുകൾ പറയാം. ഇവരെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നില്ല, കേട്ടിട്ടുണ്ടോ എന്നെങ്കിലും പറയണം. കൊറിയയടുത്ത് വിലാസിനി, സുലോചന, നിലമ്പൂർ ആയിഷ. കേൾക്കാത്തവർക്ക് വേണ്ടി അവരെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് ഒരു കാര്യം, ലിംഗവിവേചനമോ സാമൂഹിക അസമത്വമോ ഒന്നുമില്ലാത്ത നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് നമ്മുടെയൊക്കെ ധാരണ. ലിംഗനീതി എന്ന് പറഞ്ഞാൽ ആണിനും പെണ്ണിനും തുല്യനീതി എന്നർത്ഥം. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും തൊഴിൽ സാഹചര്യങ്ങളിലും ഈ ലിംഗനീതിയുണ്ട്. പെണ്ണായതിന്റെ പേരിൽ അറിവ് നിഷേധിക്കുന്നില്ല, തൊഴിൽ നിഷേധിക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ അങ്ങനെയൊരു വിവേചനം പ്രത്യക്ഷത്തിലില്ല. എന്നാൽ പൂർണ്ണാർത്ഥത്തിൽ ഈ ലിംഗനീതിയുണ്ടോ, അതാണ് ചോദ്യം. അത് പെൺകുട്ടികൾ തന്നെ പറയും. തിരുവനന്തപുരം ജില്ലയിലെ ഐലം ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികൾ നിർമ്മിച്ച ഹ്രസ്വചിത്രത്തിന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അപ്പുപ്പൻ താടി എന്നാണ് ആ ചിത്രത്തിന്റെ പേര്. പെൺകുട്ടികൾ തന്നെ കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത ചെറിയ ചിത്രം 21-ാം നൂറ്റാണ്ടിലും പെൺകുട്ടികൾ നേരിടുന്ന ലിംഗവിവേചനത്തെ തുറന്നു കാണിക്കുന്നു. ആ ചിത്രത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ച പെൺകുട്ടികളിൽ ചിലരെങ്കിലും തുറന്നു പറയുന്നുണ്ട്, ഹ്രസ്വചിത്രത്തിന്റെ നിർമ്മാണവേളയിൽ വീട്ടുകാരിൽ നിന്നും പരിചയക്കാരിൽ നിന്നും കേൾക്കേണ്ടി വന്നത് നിരാശാജനകമായ വാക്കുകളായിരുന്നു എന്നാണ്. നീ ഒരു പെണ്ണല്ലേ, ഈ ക്യാമറയും തൂക്കിയൊന്നും നടക്കേണ്ടവളല്ല, ഇങ്ങനെ ഓടിച്ചാടി നടക്കേണ്ടവളല്ല, അങ്ങനെയുള്ള നിഷേധ സ്വരങ്ങൾ. 21-ാം നൂറ്റാണ്ടിലാണ് ലിംഗനീതിയുണ്ട് എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുന്ന നമ്മുടെ കേരളത്തിലും ഇതാണ് മനോഭാവമെങ്കിൽ മറ്റിടങ്ങളിലെ അവസ്ഥ എന്തായിരിക്കും? ലോക ചരിത്രത്തിൽ ഉടനീളം ഇങ്ങനെയൊരു ചോദ്യം സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പെണ്ണെ നീ ക്യാമറയും തൂക്കി നടന്നിട്ട് എന്ത് ഗുണം കിട്ടാൻ, പെണ്ണെ നീ എഴുതിയിട്ട് എന്ത് ഗുണം കിട്ടാൻ, അങ്ങനെ അങ്ങനെ. ഫെമിനിസ്റ്റ് ബൈബിൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എ റൂം ഓഫ് വൺസ് ഓൺ എന്ന കൃതിയിൽ എഴുത്തും വായനയും സ്വന്തമാക്കി വച്ച പുരുഷാധീശ ശക്തിയെക്കുറിച്ച് വെർജീനിയ വുൾഫ് എഴുതിയിട്ടുണ്ട്. പെണ്ണായിപ്പോയതിന്റെ പേരിൽ ഷേക്സ്പിയറിന്റെ സഹോദരി ജൂഡിത്ത് അകറ്റി നിർത്തപ്പെട്ടത് വിഭാവനം ചെയ്ത് വിശദീകരിക്കുന്ന കൃതി. നൂറുകണക്കിന് വർഷമായി സ്ത്രീകൾ മുറിക്കകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അവരുടെ സർഗശക്തിയെ തൂലികയിലേക്കും ബ്രഷുകളിലേക്കും വാണിജ്യ വ്യാപാര രംഗങ്ങളിലേക്കും ആവാഹിക്കേണ്ടിയിരിക്കുന്നു എന്ന് വർഷങ്ങൾക്ക് മുമ്പേ വെർജീനിയ വുൾഫ് എഴുതി. കേരളത്തിലെ സാഹചര്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. തീണ്ടലും തൊടിയിലുമുണ്ട്, അന്തസ്സും ആഭിജാത്യവുമുള്ള കുടുംബങ്ങളിൽ സ്ത്രീകളുടെ ശബ്ദം പുറത്തു കേട്ടുകൂടാ എന്നായിരുന്നു വിധി. അപൂർവമായി സ്ത്രീകൾ എഴുതിയ കൃതികൾ വായിക്കുവാനോ വിലയിരുത്തുവാനോ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ഒന്നും തയ്യാറായിരുന്നില്ല. ഒരിക്കൽ താനെഴുതിയ കവിത അമ്പാടി കുഞ്ഞികൃഷ്ണ പൊതുവാളെ കാണിച്ച് തനിക്ക് രണ്ട് ഓണപ്പുടവ സമ്മാനമായി തരേണ്ടതാണ് എന്ന് വാദിച്ചപ്പോൾ ആ സ്ത്രീയോട് പൊതുവാൾ പറഞ്ഞുവത്രേ, തരുണി, മേലിൽ ഇത്തരം കൊളരുതാത്തരങ്ങൾ തീർത്തുകൊണ്ടിരുന്നാൽ മുറിമുണ്ടുകളല്ല, നല്ല വേലിത്തറി കൊണ്ടൊന്ന് തരും തരം വരുമ്പോൾ. ഇതുതന്നെയല്ലേ വെർജീനിയ വുൾഫും പറഞ്ഞത്? കലാരംഗം കുലീന സ്ത്രീകൾക്ക് നിരോധിക്കപ്പെട്ട മേഖലയായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കേരളത്തിൽ. കേരളത്തിലെ നാടക ചരിത്രം നോക്കിയാൽ സ്ത്രീവേഷം കെട്ടാൻ പുരുഷന്മാർ തന്നെ വേണ്ടി വന്നിരുന്നു എന്ന് മനസ്സിലാക്കാം. അങ്ങനെയൊക്കെ അതിനെയൊക്കെ വെല്ലുവിളിച്ച് നാടകരംഗത്തെത്തി പിടിച്ചു നിന്ന ആ സ്ത്രീകളുടെ പേരുകളാണ് ആദ്യം പറഞ്ഞത്. 50-കളിൽ നാടകത്തിൽ വേഷമിട്ടതിന്റെ പേരിൽ അനുഭവിച്ച തിരസ്കാരത്തെക്കുറിച്ചും പുച്ഛത്തെക്കുറിച്ചും പല നടികളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. 14-ാം വയസ്സിൽ മുഖത്ത് ചായമിട്ടു, ധാരാളം പരിഹാസം, കല്ലേറേറ്റു, സ്റ്റേജിൽ വച്ച് ധാരാളം തുപ്പലുകൾ ഞാൻ തുടച്ചു കളഞ്ഞിട്ടുണ്ട്. നാടകക്കാരിയായതിന്റെ പേരിൽ ഒരു കൊല്ലം എന്നെ അമ്മയുടെ വീട്ടിൽ കയറ്റിയിട്ടില്ല എന്ന് സുലോചന പറഞ്ഞിട്ടുണ്ട്. കുറിയടത്ത് വിലാസിനി എന്ന വിളിപ്പേരിലറിയപ്പെടുന്ന ബ്രോണി മതപരമായ എല്ലാ വിലക്കുകളെയും അതിജീവിച്ച് നാടകരംഗത്ത് ഉറച്ചു നിന്നവളാണ്. പള്ളിയിൽ കയറ്റാതെയും കുർബാനയിൽ പങ്കുകൊള്ളുവാൻ അനുവദിക്കാതെയും അവരെ അകറ്റി നിർത്തിയിരുന്നു. അമ്മ മരിക്കുമ്പോൾ പോലും സ്റ്റേജിലായിരുന്നു കുറിയടത്ത് വിലാസിനി. അവർ അഭിനയത്തിൽ നിന്നും പിന്മാറിയില്ല. നാടകത്തിൽ അഭിനയിച്ചതിന്റെ പേരിൽ സമുദായ ഭ്രഷ്ട് അനുഭവിച്ച മറ്റൊരു നടിയാണ് നിലമ്പൂർ ആയിഷ. ഒരു വിഭാഗക്കാർ അവരുടെ വീടുകളിൽ എന്നെ കയറ്റിയിരുന്നില്ല. എനിക്ക് ഭക്ഷണം തരാൻ ചിലർക്ക് പേടിയായിരുന്നു. വിശേഷ അവസരങ്ങളിൽ എനിക്ക് ബന്ധുവീട്ടിൽ പോകാൻ പാടില്ല. അധികം വിരോധമില്ലാത്തിടത്ത് ചെന്നാൽ ഞാനൊരു തെറ്റുകാരിയെപ്പോലെ നോട്ടപ്പുള്ളിയാകും. അത് ഭയന്ന് പലർക്കും എന്നെ വിളിക്കാൻ മടി. ചില പീടികയിൽ നിന്ന് സാധനങ്ങൾ തരില്ല. ഒരു തരത്തിലുള്ള ഭ്രഷ്ട് തന്നെ. പ്രതിഫലം ഒന്നുമില്ലാതെ പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി നാടകം കളിച്ചിരുന്ന അവർ പിന്നീട് ഉപജീവനത്തിനു വേണ്ടി അന്യരാജ്യത്ത് തൊഴിൽ തേടി പോവുകയും ചെയ്തു. ഇങ്ങനെ വെല്ലുവിളികൾ അതിജീവിച്ചാണ് സ്ത്രീകൾ ഇതുവരെയെങ്കിലും എത്തിയത്. വെല്ലുവിളികളെ അതിജീവിച്ച എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ് ഇന്നത്തെ ദിനം. പ്രത്യേകിച്ച് കാരുണ്യത്തിന്റെ കൈപിടിച്ചവരും തിരിച്ചടികൾ തള്ളിയിട്ടിട്ടും തിരിച്ചു കയറിയവരും പ്രചോദനാത്മകമായ വിജയം കൈവരിച്ചതും ആയിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും അഭിവാദ്യങ്ങൾ.